You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ശ്രീ ജി എസ് വിജയൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ശ്രീ ജി എസ് വിജയൻ. ഇപ്പോൾ മോഹൻലാൽ സ്റ്റാർ നൈറ്റ് ജൂൺ ആദ്യം ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ്. താങ്കളാണ് ഈ സ്റ്റേജ് ഷോയുടെ സംവിധായകൻ. അപ്പൊ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ടീം ഇങ്ങോട്ടേക്ക് എത്താൻ തയ്യാറായോ?
ഞങ്ങൾ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഫൈൻ മോർണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ ക്രിയേറ്റീവായോ അല്ലാത്തതായ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായി അതിന്റെ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഓക്കെ,
അഞ്ചാറ് മാസം തുടങ്ങാൻ അതിന്റെ ചെറിയ ചെറിയ പാർട്ട് ആൾക്കാരെ ഫിക്സ് ചെയ്യുക മുതൽ അങ്ങനെ കുറെ പ്രോസസ്സുകളുണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒന്നാം തീയതി മുതൽ റിഹേഴ്സൽ തുടങ്ങുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, റിഹേഴ്സൽ എവിടെ വെച്ചാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
ഞങ്ങൾ റിഹേഴ്സൽ നടത്തുന്നത് എറണാകുളത്ത് വെച്ചാണ്.
എത്ര പേരടങ്ങുന്ന ഒരു ടീമാണിത്?
ഞങ്ങളുടെ ഒരു 20 ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്.
ഓക്കെ, ഇതിൽ ഇത്രയും വലിയ ഒരു ടീമിനെ, പ്രത്യേകിച്ച് മോഹൻലാലും എം ജി ശ്രീകുമാറും ഒക്കെ അവരെ പോലെയൊക്കെയുള്ള വലിയ സ്റ്റാർസ് ഉള്ള ഒരു ടീമിനെ ഒരുമിച്ച് ഒരു റിഹേഴ്സലിന് കൊണ്ടുവരിക എത്രത്തോളം എളുപ്പമാണ്?
വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരൊക്കെ വളരെ തിരക്കുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ സമയത്ത് നിർമ്മാതാക്കളും പ്രൊഡ്യൂസേഴ്സും ജനങ്ങളും പ്രേക്ഷകരും അനുവദിക്കാത്ത അവസ്ഥയിലാണ് മോഹൻലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ഷോയെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ സമയക്കുറവ് അറിയിക്കുകയും പിന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഈ 4 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാൻ സമ്മതിച്ചത്. അല്ലാതെ നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ പോകുന്ന പോലെ ഒരു 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 മാസം ഒന്നര മാസമൊക്കെ ആണെങ്കിൽ ഒരിക്കലും മോഹൻലാലിന് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല.
തീർച്ചയായിട്ടും. എങ്ങനെയാണ് നിങ്ങൾ ഈ ടീമിനെ സെലക്ട് ചെയ്യുന്നത്?
അല്ല, അത് നമ്മള് അതായത് ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുന്നതേ നമുക്കിപ്പോ ഒരു സിനിമ പോലെ അല്ല. കാരണം സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ 1/2, 1/3 എന്നൊക്കെ പറയുമ്പോൾ സ്റ്റേജിൽ ഒന്നിലധികം കലാപ്രവർത്തനങ്ങൾ പെർഫോമൻസ് നടത്താൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മളിപ്പോ അതിനകത്ത് തിരഞ്ഞെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ശ്രീ മോഹൻലാലിനെ പോലെ സ്റ്റേജിൽ ഇത്തരം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, അതായത് പാട്ടായാലും നൃത്തമായാലും സ്കിറ്റായാലും ഇതിലൊക്കെ ഇടപെട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന നടന്മാർ മലയാളത്തിൽ വളരെ വിരളമാണ് വേണമെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം.
തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു സ്റ്റേജ് ഷോ ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് ഇതിൽ താങ്കളുടെ പങ്ക്, ഒന്ന് വിവരിക്കാമോ?
സ്റ്റേജ് ഷോ ഡയറക്ടർ എന്ന എന്റെ പങ്ക് ഒന്നുമില്ല. എന്നാൽ എന്നെയാണ് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ, ചോദിക്കണമെങ്കിൽ, ഏൽപ്പിക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ വേണമല്ലോ. ഞാനിത് കുറെ കാലമായി ഒരു 1992 മുതല് ടി കെ രാജീവ് കുമാറിന്റെ സഹായിയായി ഞാൻ ഈ പിന്നെ സ്റ്റേജ് ഷോ രംഗത്ത് പ്രവേശിക്കുകയും ഞാൻ ഒറ്റയ്ക്ക് കുറെ പ്രോഗ്രാംസ് ഞാൻ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിചയം ഉള്ളതുകൊണ്ട് ആ പരിചയം ഒരു ഷോ ചെയ്യുമ്പോൾ അത് ഒരു ഷോ കോർഡിനേറ്റ് ചെയ്യുന്നവർക്കും ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും ഇവിടെ വന്ന് ചെയ്യാൻ വരുന്നവർക്കും ഇതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കായാലും അവർക്ക് ഇത് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാനുള്ള, പാട്ട് പാടാനുള്ള, നൃത്തം ചെയ്യാനുള്ള അതിന്റെയൊക്കെ അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറുതല്ലാത്ത ഒരു വലിയ ജോലിയാണ്.
തീർച്ചയായിട്ടും.
മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ റോൾ എന്ന് പറയുന്നത് അവഗണിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവഗണിച്ച് കളയാൻ പറ്റാത്ത ഒരു റോളാണെന്നാണ് എന്റെ വിശ്വാസം.
തീർച്ചയായിട്ടും. ഇനി ഷോയെ വിട്ട് ജി എസ് വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, 1989 ചരിത്രം എന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമ സംവിധാന രംഗത്തേക്ക് കാൽവെപ്പ് നടത്തുന്നത്. 2012 പുറത്തിറങ്ങിയ ബാവൂട്ടിയുടെ നാമത്തിലാണ് അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം എന്ന് തോന്നുന്നു അല്ലേ?
അതെ, അതെ, അതെ.
അത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താനും. എന്നാൽ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ രംഗത്തു നിന്നും പിൻവാങ്ങി സ്റ്റേജ് ഷോ സംവിധാനത്തിലേക്ക് തിരിയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്റ്റേജ് ഷോയിലേക്ക് തിരിയാനുണ്ടായ ഒരു കാരണം?
സിനിമ ഇല്ലാത്തതുകൊണ്ട്.
സിനിമ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക്
സിനിമ കേരളത്തിൽ സിനിമയുണ്ട്, എനിക്ക് സിനിമയില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എന്നെ സിനിമ ഏൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരില്ലാത്തോണ്ടായിരിക്കാം, എനിക്ക് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഇൻകേപ്പബിലിറ്റി ആയിരിക്കാം. അങ്ങനെ എന്നെ പോലെ ഒരു ജി എസ് വിജയനല്ല. മലയാള സിനിമയിൽ നിങ്ങൾ കാണുന്ന പിന്നെ വിരലിലുണ്ടാവുന്ന കുറച്ച് സൂപ്പർ ഹിറ്റ് സംവിധായകരെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതല്ലാതെ അവർക്ക് തൊട്ട് താഴെ, അതിന് താഴെ അങ്ങനെ നിൽക്കുന്ന ഉരുപിടി സംവിധായകരുണ്ട്. മലയാള സിനിമയിൽ ഉരുപിടി സംവിധായകരുണ്ട്. എന്നോട് ചോദിച്ചു എന്താണ് ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ സിനിമ വിട്ട് ഇങ്ങനെ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ വിട്ട് സ്റ്റേജ് ഷോയിലേക്ക് പോയതൊന്നും അല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഞാനിപ്പോഴും സിനിമ ചെയ്യാൻ എൻ്റെ പിന്നെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു കൊച്ചു ഒരു എന്താ പറയുക ഒരു എൻവയോൺമെന്റൽ ഒരു ഫിലിമിന് വേണ്ടി സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് ആക്ച്വലി ഈ മാസം ഷൂട്ടിംഗ് നടക്കേണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ ഇനിയിപ്പോൾ അവിടുത്തെ ഷോ കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനെ ഇടയ്ക്ക് ചെയ്യാൻ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് പണികളുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ മിക്കവാറും പിന്നെ ഇവിടുന്ന് ഓസ്ട്രേലിയ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും എൻ്റെ ആ കുഞ്ഞു സിനിമ ഞാൻ ആദ്യം ചെയ്യുക. അതിന് ശേഷമായിരിക്കും മറ്റേ സിനിമ ചെയ്യുക. ഞാൻ സംവിധായകരെ മാത്രം അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മലയാള സിനിമയിലെ സംവിധായകർ മാത്രം രംഗത്ത് വരുന്ന ഒരു സിനിമ, അതാണ് എൻ്റെ അടുത്ത് ഇതിലുള്ള ഒരു സമീപഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. അതാണ്
തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. സംവിധായകരെ മാത്രം അഭിനയിപ്പിച്ചുകൊണ്ടാണ് അല്ലേ ആ സിനിമ പുറത്തിറങ്ങുന്നത്?
അതെ അതെ, സംവിധായകരിൽ ഒരുപാട് നടന്മാരില്ല. കാരണം പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിൽ എത്തിപ്പെടുന്നതിൽ ഇനി പകുതിയിൽ കൂടുതലും ഒരു 75% ആൾക്കാരും അഭിനയത്തോടും അല്ലെങ്കിൽ മൊത്തത്തിൽ കലയോടും പാട്ടിനോടും അതിനുള്ള എല്ലാം ഒരു കലാകാരനായിരിക്കും അങ്ങനെ സിനിമ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കാലം ഞാൻ പോയ കാലഘട്ടത്തിൽ സംവിധായകർ നല്ല നടന്മാരാണെന്ന് തെളിയിച്ച എത്രയോ സംവിധായകർ നമുക്കുണ്ട്, എത്രയോ സംവിധായകരുണ്ട്. ദിനീഷ് പോത്തനായാലും ലിജോ പെല്ലിശ്ശേരി ആയാലും അങ്ങനെ എത്രയോ ആൾക്കാർ നമുക്കുണ്ട്. രഞ്ജി പണിക്കർ ഡയറക്ടറല്ലേ, രഞ്ജിത്ത് ഡയറക്ടറല്ലേ,
ലാലുണ്ട്
ഡയറക്ടേഴ്സ് അല്ലേ, ആ ലാല് ഡയറക്ടറല്ലേ.
എന്തുകൊണ്ടാണ് ഈ സംവിധായകരെ മാത്രം വെച്ചുകൊണ്ട് ഒരു സിനിമ പുറത്തിറക്കണമെന്നുള്ള ഒരു പ്ലാൻ, അങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള കാരണം എന്താണ്?
ഇല്ല ഒന്നുമില്ല, എന്തെങ്കിലും ഒരു നോവൽറ്റി ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതാണല്ലോ ഇന്നത്തെ ഒരു പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു അതാണ്. സോഷ്യൽ മീഡിയ ആണല്ലോ ഇന്നിതിനെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നത്, ഭരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്കൊരു ഒരു ഇത് കിട്ടണം, ഒരു ക്യാച്ച് കിട്ടണം. അപ്പൊ ക്യാച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടെടുക്കുക. അപ്പൊ ഒരു നല്ല വിഷയം, ഒരു നല്ല വിഷയം കിട്ടിയാൽ പോലെ അത് നല്ല വിഷയം എങ്ങനെ അവതരിപ്പിക്കും? ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്റ്റാറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റും. ഒരാള് ചെയ്യുമ്പോൾ അതിന് വേറെ ഒരു ഇതുണ്ടാവില്ലേ? അവരെ അഭിനയിച്ചു എങ്ങനെ കാണാ, എങ്ങനെയുണ്ടെന്ന് കാണാമെന്ന് പറഞ്ഞ ആൾക്കാർ കയറില്ലേ?
തീർച്ചയായിട്ടും. ഇനി ഇപ്പോൾ ഒരു ഈ സിനിമ സംവിധായകൻ എന്ന റോളിൽ നിന്നും ഇപ്പോൾ സ്റ്റേജ് ഷോയിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, സിനിമാ സംവിധായകനായിരുന്നപ്പോൾ കിട്ടിയിരുന്ന ആ പ്രശസ്തിയും വിലയും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
എന്റെ പ്രശസ്തിക്കും ഇതൊന്നും യാതൊരു ഇടിവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാനിപ്പോ വല്ലപ്പോഴുമേ സിനിമ ചെയ്യുന്നുള്ളൂ എങ്കിലും ഞാന് എനിക്ക് ഈ പുതിയ സംവിധായകരോടും പഴയ സംവിധായകരോടുള്ള ബന്ധം എനിക്ക് എന്നും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഞങ്ങളുടെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ എനിക്ക് അല്ലാതെ ഒരു PR വർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാം. പിന്നെ ഈ സ്റ്റേജ് ഷോയ്ക്ക് പിന്നെ നിങ്ങൾ ചോദിച്ചത് സ്റ്റേജ് ഷോയ്ക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി പേര് പണം ഒക്കെ കിട്ടുമെന്നുള്ളതാണ്.
അതെ,
ഡെഫിനറ്റായിട്ട് കിട്ടും. കാരണം നമ്മളിപ്പോ ഒരു സ്റ്റേജ് ഷോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ അതായത് ചെയ്ത് നോക്കും. എനിക്കിപ്പം നമ്മുടെ ഒരു നല്ല നല്ല കുറച്ച് ഷോകൾ ചെയ്തുകൊണ്ട് തന്നെ ഷോകൾ ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാനിപ്പോ അമേരിക്കയിൽ 5-6 ഷോ ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ട്. 16-17 ഷോ ആണ് ഒരു പ്രാവശ്യം പോകുമ്പോൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ചെയ്യുന്നതിന്റെ ഒരു അനുസരിച്ച് എനിക്കുള്ള ഇത് വരുന്നുണ്ട്. പിന്നെ പേരും പ്രശസ്തിയൊക്കെ, പേരെന്ന് പറഞ്ഞ സാധനം ഒരു ഒരു പേര് കിട്ടിയാൽ അതങ്ങനെ പെട്ടെന്ന് മറന്നുപോലെ പറഞ്ഞു. സിനിമയിൽ കിട്ടുന്ന ഒരു പേരെന്തായാലും അവിടെ ഉണ്ടാവും. ഞങ്ങൾ പെട്ടെന്ന് ഇത് അവസാനിച്ചു പോകുന്നു, മാത്രമേ വിശ്വസിക്കുന്നില്ല.
പക്ഷേ ഒരു ഡയറക്ടർ, ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്? അത് തൃപ്തിയുണ്ട്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ മറ്റൊരു മേഖലയാണ്, അതിൽ നിന്ന് ഈ സ്റ്റേജ് ഷോയിലേക്ക് മാറുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ?
ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു അന്താരാഷ്ട്ര ബഹുമതിയോ ഒരു നാഷണൽ ലെവലിലുള്ള ഇത് ഹക്ക് ഇതോ കിട്ടുമെന്നുള്ളതല്ലോ. നമ്മളവിടെ വരുന്നത് ഒരു സ്റ്റേജ് ഷോ ചെയ്തിട്ട് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്ന ആൾക്കാരെ ഒരു 3-3.5 മണിക്കൂർ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അല്ലേ?
അതെ.
ആ ആ പ്രവൃത്തി ആ ഷോ കഴിയുമ്പോൾ ആൾക്കാരുടെ കയ്യടിയോ ചിരിയോ ആൾക്കാരുടെ അഭിപ്രായമോ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോടൊക്കെ വന്നാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം അത് തന്നെയാണ്. ഒരു വലിയൊരു സിനിമ എടുത്ത് കിട്ടുന്നത് പോലെ തന്നെയാണ് അതിനകത്ത് കിട്ടുന്ന ഒരു ഇത് പറയുന്നത്. സമയത്തെ ഉള്ളുവെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഷോ ചെയ്ത ഒരു ചാരിതാർത്ഥ്യം നമുക്ക് അപ്പോൾ ഉണ്ടാവും, ഒരു ഗ്രൂപ്പിനുണ്ടാവും. നമുക്ക് ഇതിനെ ബുദ്ധിമുട്ട് വന്ന് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ എവരുടെ മുമ്പേ ഇരുന്ന് അവിടെ മുമ്പേ നിങ്ങൾ ചെയ്യോ കാണട്ടെ എന്ന് പറഞ്ഞ ഒരു മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ വന്ന് അത് ചെയ്യുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മുമ്പേ സ്റ്റേജിൽ നിന്ന് ഇതൊക്കെ പെർഫോം ചെയ്യുന്ന നടീ നടന്മാരെ പോലെ അല്ലെങ്കിൽ അതിന്റെ പിന്നണിയെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും, സംശയം ഉണ്ടാ.
തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയിപ്പോ താങ്കൾ എന്ന വ്യക്തിയെ വിട്ട് മലയാള സിനിമയുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് സിനിമ എന്ന ഒരു മാധ്യമം നല്ലൊരു പങ്ക് വഹിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പണ്ട് മുതൽ നോക്കുകയാണെങ്കിൽ ഇതേക്കുറിച്ച് ഇപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അതെ അതെ, അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ദൃശ്യം എന്ന സിനിമ കണ്ട ശേഷം അത്തരം കൃത്യങ്ങളിലേക്ക് പോകുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്.
ദൃശ്യം എന്ന സിനിമയിൽ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ട് അയാളുടെ ഫോൺ ഒരു ലോറിയിൽ ഉപയോഗിക്കുന്നു, ആ ലോറി എവിടെയോ പോകുന്നു, അപ്പൊ അതിന്റെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ സംഭവിച്ചു നിങ്ങൾ പറയുന്നു. ഇതുപോലെ ദൃശ്യം പോലെ അത്തരത്തിലുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് എത്ര സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്.
അല്ല, ഇപ്പം ഒരു മോഷണ ശ്രമം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സിനിമയിലൂടെ ചിത്രീകരിക്കുന്നത് ആൾക്കാർക്ക് കൂടുതൽ ഐഡിയാസ് കൊടുക്കുമല്ലേ?
ആയിക്കോട്ടെ, എന്റെ മകന് 21 വയസ്സായി, അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനാണ്. അവൻ എല്ലാ സിനിമയും കാണണം, സിനിമ ഇഷ്ടമാണ്. അവൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സിനിമാ സംവിധായകരുണ്ട്, അവരുടെ മക്കൾ ഒന്നും ഇറങ്ങി പുറപ്പെട്ട എനിക്കറിയില്ല. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിന് കുഴപ്പമാണ് അതൊക്കെ. അല്ല, അതിന് സിനിമ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് നന്മകൾ വിളമ്പുന്ന സിനിമകൾ, പോസിറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്ന സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത്തരം സിനിമകൾ കണ്ടിട്ട് നന്നായി പോയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫാമിലി ഒന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ.
എന്തൊക്കെയായാലും മോഹൻലാൽ സ്റ്റാർ നൈറ്റ് ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ്, ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് മോഹൻലാൽ സ്റ്റാർ നൈറ്റിലൂടെ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് പ്രതീക്ഷിക്കാവുന്നത്?
അവർക്ക് ഒരു 3 മണിക്കൂർ എല്ലാം മറന്ന് പാട്ടും ഡാൻസും തമാശയും ആസ്വദിച്ച് സന്തോഷത്തോടെ മടങ്ങാം.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം SBS റേഡിയോ മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ GS വിജയൻ.
എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ഞങ്ങൾ അത്രത്തോളം വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഒത്തിരി റിഹേഴ്സൽ ചെയ്ത് ഒരു ഷോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വരികയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇതിനകത്ത് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ അവിടെ എത്തുന്നു, നമുക്ക് അപ്പോൾ അവിടെ കാണാം. താങ്ക് യു.
Tell us what you think. Like us on Facebook or follow us on Twitter.